الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ബഹുമാന്യരായ സഹോദരങ്ങളെ, മുസ്ലിമായ ഓരോ പുരുഷനും സ്ത്രീയും നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട മൂന്ന് അടിസ്ഥാനങ്ങൾ, അവയെക്കുറിച്ചാണ് നാം പറഞ്ഞു തുടങ്ങിയത്. അതിലൊന്നാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക എന്നതാണ്. രണ്ടാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ ഒരാളെയും പങ്കു ചേർക്കാതിരിക്കുക എന്നതാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് ആദ്യത്തെ രണ്ട് അടിസ്ഥാനങ്ങളായി നാം പഠിച്ചത്. ചിന്തിച്ചു നോക്കൂ, ഈ രണ്ട് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഷഹാദത്ത് കലിമയുടെ അർത്ഥമാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഒരാൾ, അയാൾ അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല, ശിർക്ക് ചെയ്യാൻ പാടില്ല. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറയുന്നതോടെ അയാൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണം. ഇത് രണ്ടുമാണ് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഏറ്റവും ആദ്യം അവൻ പഠിക്കുന്ന അടിസ്ഥാനങ്ങൾ. ഒന്ന്, ഞാൻ അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യുകയുള്ളൂ. രണ്ട്, ഞാൻ എന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുന്നതാണ്. ഈ രണ്ട് അടിസ്ഥാനങ്ങൾ പഠിച്ചാൽ അവൻ മുസ്ലിമായി, മുസ്ലിമീങ്ങളുടെ സംഘത്തിൽ അവൻ ചേർന്നു കഴിഞ്ഞു, അള്ളാഹുവിന്റെ കക്ഷിയിൽ അവൻ ഉൾപ്പെട്ടു കഴിഞ്ഞു, മുസ്ലിമാണ് പിന്നീട് അവൻ. ഇസ്ലാമിന്റെ വലയത്തിൽ അവൻ പ്രവേശിക്കുന്നതോടെ, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ അവൻ ആകുന്നതോടെ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യമാണ് മൂന്നാമത്തെ അടിസ്ഥാനമായി ഈ ഗ്രന്ഥത്തിൽ ഒരുക്കുന്നത്. الثالثة منامة بشيء أن من أطاع الرسول ورال الله عند رسول صلى الله عليه وسلم أن سري تال ووحد الله الله عند أبن يغنى كيا لا إله إلا الله محمد رسول الله السلام يند أبن ساكشم وهي تال لا يجوز له മുവാലാതു മൻ ഹാദല്ലാഹ വറസൂലഹ ലാ യജൂസു ലഹ, അവൻ അനുവദനീയമാവുകയില്ല, അവന് പാടില്ല. എന്താണ് അവന് പാടില്ലാത്തത്? മുവാലാ, അടുത്ത ആത്മബന്ധം വെച്ചു പുലർത്തുക എന്നത്, അങ്ങേയറ്റത്തെ സ്നേഹബന്ധം കാത്തുസൂക്ഷിക്കുക എന്നത്. ആരോട്? മൻ ഹാദല്ലാഹ വറസൂലഹ, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ശത്രുത വെച്ചു പുലർത്തുന്നവർ, അവരുമായി സ്നേഹബന്ധം വെച്ചു പുലർത്തുക എന്നത് പിന്നീട് അവൻ അനുവദനീയമല്ല, പിന്നെ അവനത് ചെയ്യാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കുന്ന, അവിടുത്തെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന, അള്ളാഹുവിനെ മാത്രമേ ഞാൻ ഇബാദത്ത് ചെയ്യുകയുള്ളൂ എന്ന് സാക്ഷ്യം പറയുന്ന ഒരാൾ എങ്ങനെയാണ് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും വെറുക്കുന്ന, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും നിഷേധിക്കുന്ന, അവരോട് ശത്രുത വെച്ചു പുലർത്തുന്ന, അവരെ ചീത്ത പറയുന്ന ഒരാളെ സ്നേഹിക്കുക? അതൊരിക്കലും സാധ്യമല്ല. ഒരാൾ നിന്റെ വാപ്പയെ ചീത്ത പറയുകയാണ്, അദ്ദേഹത്തെ അങ്ങാടിയിൽ അപമാനിക്കുകയാണ്. വാപ്പയോട് സ്നേഹമുള്ളവനാണ് നീ എങ്കിൽ, ഞാൻ വാപ്പയെ അനുസരിക്കുന്ന മകനാണ് എന്ന് നീ അവകാശപ്പെടുന്നുണ്ട് എങ്കിൽ, എങ്ങനെയാണ് സഹോദര നിന്റെ പിതാവിനെ ചീത്ത വിളിക്കുന്ന ഒരാൾ അയാളെ നിനക്ക് സ്നേഹിക്കാൻ കഴിയുക, അയാളുടെ തോളത്ത് നിനക്ക് കൈയിടാൻ കഴിയുക, അയാളുമായി ആത്മബന്ധം സ്ഥാപിക്കാൻ സാധിക്കുക? നിന്റെ വാപ്പയേക്കാൾ നീ സ്നേഹിക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാൾ മുഅ്മിൻ ആവുകയില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, ഞാൻ അവന് ഏറ്റവും പ്രിയങ്കരനായി തീരുന്നതുവരെ. ആരെക്കാളെല്ലാം? മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, അവന്റെ മക്കളെക്കാൾ, അവന്റെ മാതാപിതാക്കളെക്കാൾ, സർവജനങ്ങളെക്കാളും എന്നെ അവൻ സ്നേഹിക്കുന്നതുവരെ. എങ്ങനെയാണ് സഹോദര? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കള്ളനാണ് എന്ന് പറയുന്ന, അവിടുന്ന് നബിയാണ് എന്ന് പറഞ്ഞത് കളവാണ് എന്ന് വാദിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മാതൃകയാക്കാൻ അനുയോജ്യമല്ല എന്ന് പറയുന്ന ഒരാൾ, അയാളെ നിന്റെ ഹൃദയം നിറഞ്ഞ് സ്നേഹിക്കാൻ നിനക്ക് സാധിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെയാണ് നീ അല്ലാഹുവിനേക്കാൾ സ്നേഹിക്കുന്നത്, അവനെയാണ് നീ അല്ലാഹുവിന്റെ റസൂൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ സ്നേഹിക്കുന്നത്. ഓരോ നിസ്കാരത്തിലും നീ പ്രവേശിക്കുന്നത് എന്തു പറഞ്ഞുകൊണ്ടാണ്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹു അക്ബറു മിൻ കുല്ലി ഷൈഇൻ, അതാണ് അതിന്റെ അർത്ഥം. എല്ലാ കാര്യങ്ങളെക്കാളും ഏറ്റവും വലിയവൻ അല്ലാഹുവാണ്. എന്റെ ഹൃദയത്തിൽ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നത് അല്ലാഹുവാണ്. എന്റെ ഹൃദയത്തിൽ ഞാൻ ഏറ്റവും ഭയക്കുന്നത് അല്ലാഹുവിനെയാണ്. എന്റെ ഹൃദയത്തിൽ ഞാൻ ഏറ്റവും പ്രതീക്ഷ വെക്കുന്നത് അല്ലാഹുവിനെയാണ്. എന്റെ ഹൃദയത്തിൽ ഏറ്റവും വലിയ സ്ഥാനമുള്ളത് അല്ലാഹുവിനാണ്. ആകാശ ഭൂമികൾ സർവസൃഷ്ടികൾ അവയെക്കാളെല്ലാം വലിയവൻ അല്ലാഹുവാണ്. അതാണ് അതിന്റെ അർത്ഥം. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു എല്ലാത്തിനേക്കാളും വലിയവനാണ്. പ്രപഞ്ചത്തിൽ ഏതൊരു വസ്തു കൊണ്ട് അതിനേക്കാളെല്ലാം വലിയവനാണ് റബ്ബ്. അവന്റെ വലുപ്പം മനുഷ്യന്റെ ചിന്തകൾ കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. അതിനോടൊപ്പം സഹോദര, നിന്റെ ഹൃദയത്തിൽ ഏറ്റവും സ്ഥാനമുള്ളത് റബ്ബിനാണ്. ആ റബ്ബിനെ, അല്ലാഹുവിനെ നിഷേധിക്കുന്ന, അവനെ മോശം പറയുന്ന, അവനെ ചീത്ത പറയുന്ന, അവനെ നിഷേധിക്കുന്ന, അവന്റെ വാക്കുകളെ പരിഹസിക്കുന്ന, ഖുർആനിനെ തള്ളി പറയുന്ന ഒരാൾ, എങ്ങനെയാണ് നിനക്ക് അയാളെ സ്നേഹിക്കാൻ സാധിക്കുക, അയാളുമായി ആത്മബന്ധം സ്ഥാപിക്കാൻ കഴിയുക? അതാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. വലൗ കാന അഖറബ ഖരീബ്, അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും ശത്രുത പുലർത്തുന്നവർ, അവരോട് ഹൃദയബന്ധം വെച്ചു പുലർത്തുക എന്നതൊരു മുഅ്മിനിന് സാധ്യമല്ല. വലൗ ഖാൻ, അവനാണ് എങ്കിലും, അഖറബ ഖരീബിൻ, ഏറ്റവും അടുത്ത ബന്ധമുള്ളവനാണ് എങ്കിലും, ഏറ്റവും അടുത്ത കുടുംബ ബന്ധമുള്ളവനാണ് എങ്കിലും, ഏറ്റവും അടുത്ത പരിചയമുള്ളവനാണ് എങ്കിലും, അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും ശത്രുത പുലർത്തുന്ന ഒരാൾ, അയാളുമായി സ്നേഹബന്ധം പുലർത്തുക എന്നത് അവന് സാധ്യമല്ല. വദ്ദലീലു ഖൗലുഹു തആല, ഈ പറഞ്ഞതിനുള്ള തെളിവ് എന്താണ്? അല്ലാഹുവിന്റെ ആയത്താണ്, സൂറത്തു അൽ മുജാദിലയിലെ ആയത്താണ് അത്, അതിൽ അവസാനത്തെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ലാ തജിദു ഖൗമൻ يؤمنون بالله واليوم الآخر يوادون من حاد الله ورسوله ولو كانوا آباءهم أو أبناءهم أو إخوانهم أو عشيرتهم. الله سبحانه وتعالى برين لا تجد قوما, الله عند رسوله ഒരു കൂട്ടരെ നിനക്ക് കാണാൻ കഴിയുകയില്ല, ഒരു വിഭാഗത്തെ നീ അന്വേഷിച്ചാൽ നിനക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. എന്താണ് അവരുടെ പ്രത്യേകത? യുഅ്മിനൂന ബില്ലാഹി വൽയൗമിൽ ആഖിർ, അവർ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവരാണ്, മുഅ്മിനീങ്ങളാണ്, ഈമാനുള്ളവരാണ്.
അങ്ങനെ ഒരു ജനവിഭാഗം, അങ്ങനെ ഒരു കൂട്ടം ആളുകൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, പരലോകത്തിൽ വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, അവരെ നിനക്ക് കാണാൻ കഴിയുകയില്ല. അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ശത്രുത വെച്ചു പുലർത്തുന്നവർ അവരെ സ്നേഹിക്കുന്ന രൂപത്തിൽ അള്ളാഹുവിനെയും പരലോകത്തെയും വിശ്വസിക്കുന്ന ഒരു കൂട്ടരെ നിനക്ക് കാണാൻ കഴിയില്ല. സുബ്ഹാനല്ലാഹ്. ആ ആയത്തിന്റെ ഭംഗി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അള്ളാഹു പറഞ്ഞത് നിങ്ങൾ മുഅ്മിനാണ് എങ്കിൽ, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ, പരലോകത്തിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ശത്രുത പുലർത്തുന്നവരെ സ്നേഹിക്കരുത് എന്നല്ല. ഇങ്ങനെയല്ല അള്ളാഹു പറഞ്ഞത്. ലാ തജിദു ഖൗമൻ, അള്ളാഹുവിലും അവന്റെ അന്ത്യനാളിലും വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ശത്രുക്കളായി കാണുന്നവരെ സ്നേഹിക്കുന്നത് നിനക്ക് കാണാൻ കഴിയില്ല. അത് കേവലം സ്നേഹിക്കരുത് എന്ന് പറയുന്നതിനേക്കാൾ ശക്തമാണ്. നീ അവരെ സ്നേഹിക്കാൻ പാടില്ല എന്ന് പറയുന്നതിനേക്കാൾ ശക്തമാണ് അള്ളാഹുവിനെ റസൂലിനെയും വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഒരിക്കലും അവരോട് ശത്രുത പുലർത്തുന്നവരെ സ്നേഹിക്കുന്നത് നിനക്ക് കാണാൻ കഴിയില്ല എന്ന് പറയുന്ന വാക്ക്. ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലൗ കാനു ആബാഅഹും, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ശത്രുത വെച്ചു പുലർത്തുന്നവർ തങ്ങളുടെ മാതാപിതാക്കളാണ് എങ്കിലും ഇവർ സ്നേഹിക്കുകയില്ല. വലൗ കാനു ആബാഅഹും ഔ അബ്നാഅഹും, അവരുടെ മക്കളാണ് എങ്കിൽ പോലും, ഔ ഇഖ്വാനഹും, അവരുടെ സഹോദരങ്ങളാണ് എങ്കിൽ പോലും, ഔ അശീറതഹും, പ്രയാസങ്ങൾ ബാധിച്ചാൽ അവരെ സഹായിക്കാൻ വേണ്ടി അവർ വിളിച്ചുകൂട്ടുന്ന അവരുടെ അടുത്ത കുടുംബാംഗങ്ങളാണ് എങ്കിലും. അശീറത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ എന്തെങ്കിലും പ്രയാസം ബാധിച്ചാൽ അവൻ ആദ്യം വിളിക്കുന്ന അവന്റെ കൂട്ടാളികൾ, കുടുംബക്കാർ, അവരാണ് അശീറ, ഏറ്റവും അടുത്ത കുടുംബക്കാർ. അവന്റെ മാതാപിതാക്കളാണ് എങ്കിലും, മക്കളാണ് എങ്കിലും, സഹോദരങ്ങളാണ് എങ്കിലും, അവന്റെ അടുത്ത കുടുംബാംഗങ്ങളാണ് എങ്കിലും, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ശത്രുത വെച്ചു പുലർത്തുന്ന ഒരാളാണ് എങ്കിൽ അവരെ അവൻ സ്നേഹിക്കുന്നത് നിനക്ക് കാണാൻ കഴിയുകയില്ല. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ, അക്കൂട്ടർ അവരുടെ ഹൃദയത്തിലാണ് അള്ളാഹു ഈമാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അള്ളാഹു ഈമാൻ നിറച്ചിരിക്കുന്നത് അവരുടെ ഹൃദയങ്ങളിലാണ്. വഅയ്യദഹും ബിറൂഹിൻ മിൻ, അള്ളാഹു അവനിൽ നിന്നുള്ള ആത്മാവ് കൊണ്ട് അവർക്ക് ശക്തി നൽകിയിരിക്കുന്നു. അള്ളാഹുവിൽ നിന്നുള്ള ആത്മാവ് എന്ന് പറയുന്നത് ഖുർആനും സുന്നത്തുമാണ്. ദീൻ ഹൃദയത്തിന് ജീവൻ നൽകുന്ന ആത്മാവാണ് റൂഹാൻ. വഅയ്യദഹും ബിറൂഹിൻ മിൻ വയുദ്ഖിലുഹും ജന്നാതിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. വയുദ്ഖിലുഹും, അള്ളാഹു അവരെ പ്രവേശിപ്പിക്കുന്നതാണ്. എവിടെയാണ് പ്രവേശിപ്പിക്കുന്നത്? ജന്നാത്ത്, സ്വർഗങ്ങളിൽ. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, ആ സ്വർഗങ്ങളിൽ അവർക്ക് നൽകപ്പെടുന്ന കൊട്ടാരങ്ങൾ, അവരുടെ വലിയ വലിയ മണിമാളികകൾ, അതിലെ വലിയ വലിയ വൃക്ഷങ്ങൾ, അവയുടെ താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞ അടയാളമാണിത്. സ്വർഗത്തെക്കുറിച്ച് ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണിത്. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, സ്വർഗം അതിലൂടെ അതിന്റെ കൊട്ടാരങ്ങൾക്ക് താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അതിലെ വലിയ വൃക്ഷങ്ങൾ അതിന്റെ ചാരത്തുകൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും. എന്താണ് സ്വർഗത്തിലെ നദികൾ കേവലം വെള്ളം കൊണ്ട് മാത്രമുള്ളതാണോ? അത് അല്ല. വെള്ളത്തിൻ്റെതുണ്ട്, പാലിൻ്റെതുണ്ട്, തേനിൻ്റെതുണ്ട്, മദ്യത്തിൻ്റെതുണ്ട്, ലഹരിയില്ലാത്ത മദ്യത്തിൻ്റെതുമുണ്ട്. ഈ അരുവികൾ അവരുടെ സ്വർഗങ്ങളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കും. ആ സ്വർഗങ്ങളിൽ അള്ളാഹു അവരെ പ്രവേശിപ്പിക്കുന്നതാണ്. ഖാലിദീന ഫീഹ, അവരതിൽ എന്നേക്കുമായി കലാകാലം അവസാനമില്ലാതെ ജീവിക്കുന്നതാണ്. റളിയല്ലാഹു അൻഹും വറദു അൻഹു, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹു അവരോടുള്ള ഇഷ്ടം പ്രകടമാക്കിയിരിക്കുന്നു. വറദു അൻഹു, അവരല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇത്? റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഹദീസുകളിൽ കാണാം, സ്വർഗത്തിൽ മുഅ്മിനീങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയും, ഖദ് റദീതു ബികും, ഞാൻ ഇതാ നിങ്ങളെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, വലാ അസ്ഖതു അലൈക്കും അബദൻ, ഇനി ഞാൻ നിങ്ങളോട് ഒരിക്കലും കോപിക്കുന്നതല്ല. സുബ്ഹാനല്ലാഹ്, റബ്ബ് അത് പറയുന്ന സന്ദർഭത്തിൽ എന്തായിരിക്കും ഒരു മുഅ്മിനിന്റെ മനസ്സിന്റെ സന്തോഷം എന്തായിരിക്കും? ഞാനിനി നിങ്ങളോട് ഒരിക്കലും ഒരിക്കലും കോപിക്കുന്നതല്ല. ആരാണ് പറയുന്നത്? അള്ളാഹുവാണ് പറയുന്നത്. ആരാണ് അള്ളാഹു? നീ അഞ്ചു നേരവും നിസ്കരിക്കുന്നത് റബ്ബിന് വേണ്ടിയാണ്. അവനെ നീ ഇന്നുവരെ കണ്ടിട്ടില്ല, മരിക്കുന്നതുവരെ അള്ളാഹുവിനെ നിനക്ക് കാണാൻ കഴിയില്ല. ആ റബ്ബിനു വേണ്ടിയാണ് നീ ജീവിക്കുന്നത്, ആ റബ്ബിനെ കുറിച്ചാണ് നീ പറയുന്നത്. ഇന്ന സലാതി വനുസുഖി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ നിസ്കാരവും ബലികർമ്മങ്ങളും ജീവിതവും മരണവും ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിനാണ്. അവനു വേണ്ടിയാണ് നീ മുഅ്മിനായത്, അവനു വേണ്ടിയാണ് നീ മുസ്ലിമായത്, അവനു വേണ്ടിയാണ് അള്ളാഹുവിന്റെ വാജിബാത്തുകൾ നീ ജീവിതത്തിൽ പകർത്തിയത്, അവനു വേണ്ടിയാണ് നീ ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്നത്, അവനു വേണ്ടിയാണ് നീ തർക്കിച്ചത്, അവനു വേണ്ടിയാണ് നീ വാദിച്ചത്, അള്ളാഹുവിന് വേണ്ടിയാണ് നീ നിസ്കരിച്ചത്, അള്ളാഹുവിന് വേണ്ടിയാണ് നീ നിന്റെ സമ്പത്തിൽ നിന്ന് എടുത്തു നൽകിയത്. അവൻ നിന്നോട് പറയും, ഖദ് റദീതു ബികും, ഞാൻ നിങ്ങളെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, ഫലാ അസ്ഖതു അലൈക്കും അബദ, നിങ്ങളോട് ഇനി ഒരിക്കലും ഞാൻ കോപിക്കുന്നതല്ല. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ, അദ്ദേഹത്തോട് ചില ആളുകൾ പ്രയാസം അങ്ങേയറ്റമുണ്ടായിട്ടും അദ്ദേഹം ദീനിനു വേണ്ടി പോരാടുന്നത് കണ്ടപ്പോൾ ചില ആളുകൾ ചോദിച്ചു, എപ്പോഴാണ് നിങ്ങൾ വിശ്രമിക്കാൻ പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, ഒരു മുഅ്മിൻ അവൻ വിശ്രമിക്കുന്നത് അവന്റെ വലതുകാൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ദിവസത്തിലാണ്, എന്നാണ് അവന്റെ വിശ്രമം ആരംഭിക്കുന്നത്. അതുവരെ വിശ്രമമില്ലാത്ത പണിയാണ്. ആ വിശ്രമം ആരംഭിക്കുന്നത് ഈ വാക്കോടുകൂടിയാണ്, ഞാനിതാ നിങ്ങളെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അള്ളാഹു പറയുന്നു, റദിയല്ലാഹു അൻഹു, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നു പറയാൻ, പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം, അള്ളാഹുവിന് വേണ്ടിയാണ് അവർ ജനങ്ങളിൽ പലരുടെയും കോപം വാങ്ങിച്ചു വെച്ചത്, ജനങ്ങളിൽ പലരുടെയും വെറുപ്പ് അവർ സമ്പാദിച്ചത് റബ്ബിനു വേണ്ടിയാണ്. അവർ ഹലാൽ മാത്രം ജീവിതത്തിൽ സ്വീകരിച്ചപ്പോൾ അവരോട് വെറുപ്പ് കാണിച്ച പല ആളുകളുമുണ്ട്. ചിലപ്പോൾ അവന്റെ വീട്ടിൽ തന്നെ, ചിലപ്പോൾ അവന്റെ ഭാര്യ തന്നെയായിരിക്കാം. അവൻ അള്ളാഹുവിന്റെ ദീൻ ജീവിതത്തിൽ പുലർത്തിയപ്പോൾ അവനുമായി അകൽച്ച കാണിച്ച എത്രയോ കുടുംബക്കാരുണ്ട്, അയൽവാസികളുണ്ട്, അവന്റെ പരിചയക്കാരുണ്ട്, അവനുമായി അടുത്ത ബന്ധം പാലിച്ചിരുന്ന കൂട്ടുകാരുണ്ട്. പക്ഷേ അവരിൽ പലരും അവന്റെ അടുക്കൽ നിന്ന് അകന്നു പോകാൻ കാരണമായത് അവൻ അള്ളാഹുവിന്റെ തൃപ്തി അന്വേഷിച്ചതാണ്. എത്ര എത്ര ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്നെ പറഞ്ഞതുപോലെ, ബദൽ ഇസ്ലാമു ഗരീബൻ വസയഊദു കമാ ബദ ഗരീബൻ ഫതൂബ ലിൽഗുറബ, ഇസ്ലാം ആരംഭിച്ചത് അപരിചിതമായാണ്. ചിന്തിച്ചിട്ടുണ്ടോ ആ വാക്കിനെ കുറിച്ച് നിങ്ങൾ? ബദൽ ഇസ്ലാമു ഗരീബൻ, ഇസ്ലാം അപരിചിതമായാണ് ആരംഭിച്ചത്. എന്താണ് ഈ അപരിചിതത്വം എന്ന് പറഞ്ഞാൽ, മക്കയിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നടന്നു പോകും, അവരിങ്ങനെ വിരലുകൾ കൊണ്ട് ചൂണ്ടിക്കൊണ്ട് പറയും, നബിയാണെന്ന് പറയുന്നവനാണ് നടന്നു പോകുന്നത്, നബിയാണത്രേ, നമ്മളാരും കേൾക്കാത്ത വർത്തമാനമാണ് ഈ പറയുന്നത്. ആലോചിച്ചു നോക്കുക, അങ്ങനെ നടന്നു പോകുന്നൊരു മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച ആളുകൾ അവരെ ചൂണ്ടിക്കൊണ്ട് അവർ പറയും, പുതിയ മതക്കാരനാണ്, സാബിയാണ്, നമുക്കൊന്നും പരിചയമില്ലാത്ത ദീനെടുത്തവനാണ്, അവന്റെ നാട്ടിലുള്ളവർ അവനെ പരിചയമില്ലാത്തതുപോലെയാണ് പെരുമാറുന്നത്, അവന്റെ വീട്ടിലുള്ളവർ പോലും അവനോട് പെരുമാറുന്നത് അങ്ങനെയാണ്. ഇതാണ് ബദ അൽ ഇസ്ലാമു ഗരീബൻ, ഇസ്ലാം അപരിചിതമായാണ് ആരംഭിച്ചത്. വസയഊദു ഗരീബൻ, അത് അപരിചിതമായ അവസ്ഥയിലേക്ക് തിരിച്ചുപോകും. ദീൻ ജീവിതത്തിൽ പാലിക്കുന്നത് എന്തോ അത്ഭുതകരമായ കാര്യമായ ആളുകൾ കാണുന്ന അവസ്ഥയുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അന്ത്യനാൾ അടുത്തു കഴിഞ്ഞാൽ, അൽഖാബിദു അലാ അൽഖായിമു ബിദീനിഹി കൽഖാബിദി അലാ ജംറതി മിന്നാർ, അള്ളാഹുവിന്റെ ദീൻ ജീവിതത്തിൽ പാലിച്ച് ജീവിക്കുന്നവൻ കയ്യിൽ ഒരു തീക്കനൽ ഇങ്ങനെ കയ്യിൽ എടുത്തു പിടിച്ചതുപോലെ ഉണ്ടാകും. ഇസ്ലാമിന്റെ അടയാളങ്ങൾ സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ. ഒരാൾ 18 വയസ്സായാൽ, ഇപ്പോൾ നാട്ടിൽ അനുവദിക്കപ്പെട്ട കുറച്ച് സമയം അതാണ്, 18 വയസ്സിൽ ഒരാൾ കല്യാണം കഴിച്ചു എന്ന് വിചാരിക്കുക, എന്തായിരിക്കും അവൻ്റെ കുടുംബത്തിലും അവൻ്റെ പരിചയക്കാർക്കിടയിൽ അവൻ നേരിടേണ്ടി വരുന്ന പരിഹാസങ്ങൾ. അയാൾ പറയുന്നൊക്കെ ഇത്ര തിരക്കാണോ, ഇപ്പം തന്നെ എന്തിനാ കല്യാണം കഴിക്കുന്നത്, കുറച്ചുകൂടി സമയം കാത്തിന്, ജീവിതം അടിച്ചു പൊളിക്കേണ്ടതല്ലേ. എന്നാൽ 15 വയസ്സുള്ള ഒരുത്തൻ ഗേൾ ഫ്രണ്ടുമായിട്ട് ബൈക്കിൻ്റെ മേലെ കറങ്ങി നടന്നാലോ, എന്താ അവന് പുതിയ കുട്ടികൾ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയും. അതിൽ ആളുകൾ ഒരു പ്രശ്നം, ഒന്ന് ഹറാമാണ്, ഒന്ന് ഹലാലാണ്, ഒന്ന് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതാണ്, അള്ളാഹു വിലക്കിയതാണ്, ഗുരുതരമായ തിന്മയാണ്, മറ്റൊന്ന് അള്ളാഹു അനുവദിച്ചതാണ്, അല്ല പ്രോത്സാഹനം നൽകിയ കാര്യമാണ്. എല്ലാ നബിമാർ വിവാഹം കഴിച്ചവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പക്കാരെ നോക്കിക്കൊണ്ടാണ് പറഞ്ഞത്, യാ മഅശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകും അൽബാഅത ഫലിയതസവ്വജ്. യുവാക്കളുടെ സമൂഹമേ, നിങ്ങൾ സാധിക്കുന്നവർ വിവാഹം കഴിക്കുക. ഫഇന്നഹ അഗദ്ദു ലിൽ ബസറ വഅഹ്സനു ലിൽ ഫർജ്. നിങ്ങളുടെ കണ്ണുകൾ താഴ്ത്താൻ അത് നിങ്ങളെ സഹായിക്കും, നിങ്ങളുടെ ഗുഹ്യസ്ഥാനം സംരക്ഷിക്കാൻ നിങ്ങൾക്കത് എളുപ്പം നൽകും. പക്ഷേ നോക്കൂ, നിങ്ങൾ ദീൻ ജീവിതത്തിൽ പാലിക്കുന്നത് ആളുകളുടെ കോപം വാങ്ങിച്ച് നൽകുന്ന ഒരു കാലഘട്ടം ഉണ്ടാവുക, അതാണ് ഇസ്ലാമിന്റെ അപരിചിതത്വത്തിന്റെ കാലഘട്ടം. അങ്ങനെ ദീൻ പാലിച്ചതിന്റെ പേരിൽ ജനങ്ങളുടെ വെറുപ്പ് വാങ്ങിച്ചവർ, അവർക്ക് അള്ളാഹു പകരം നൽകുന്നത് എന്താണ്? റളിയല്ലാഹു അൻഹു, അള്ളാഹു അവരെ തൃപ്തിപ്പെടും, അതാണ് അവർക്ക് പകരം നൽകാനിരിക്കുന്നത്. റളിയല്ലാഹു അൻഹും വറദു അൻ, അള്ളാഹു അവരെ തൃപ്തിപ്പെടുമെന്ന് മാത്രമല്ല അള്ളാഹുവിനെ അവരും തൃപ്തിപ്പെടും. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് തൃപ്തിപ്പെടുവോളം നൽകുന്നതാണ്. അള്ളാഹുവിനെ അവർ തൃപ്തിപ്പെടുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്. അതല്ലെങ്കിൽ അള്ളാഹുവിനെ അവനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. പക്ഷേ പരലോകത്തെത്തിയാൽ അള്ളാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങൾക്ക് തൃപ്തി വരുവോളം നൽകിക്കൊണ്ടിരിക്കുമെന്നാണ്. ഓരോ ദിവസവും അവർക്ക് നന്മകൾ കൂടുതൽ കൂടുതൽ നൽകപ്പെട്ടുകൊണ്ടേയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, വെള്ളിയാഴ്ച ദിവസങ്ങൾ സ്വർഗത്തിൽ വെള്ളിയാഴ്ച ദിവസങ്ങളാണ് അങ്ങാടി കൂടുന്ന ദിവസം. അവിടെ അങ്ങാടികളുണ്ട്, അവിടുത്തെ മണ്ണ് കസ്തൂരിയുടേതാണ്. അങ്ങനെ അങ്ങാടിയിലേക്ക് ആളുകൾ പരസ്പരം കാണുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നുള്ളവർ അവരുടെ വീടുകളിൽ നിന്ന് പോകും. കുടുംബക്കാർ വീട്ടിലുണ്ട്, അവരങ്ങാടിയിൽ പോയി തിരിച്ചു വന്ന് വാതിൽ തുറന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവരുടെ ഭാര്യമാരുടെ ഭംഗി പോയതിനേക്കാൾ വർദ്ധിച്ചിട്ടുണ്ടായിരിക്കും, പോകുമ്പോഴുള്ളതിനേക്കാൾ ഭംഗി വർദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അവർ പറയും, ലഖദ് ഇസ്ദത്തും ഹുസ്നൻ വജമാലൻ, ഞങ്ങൾ പോയി വന്നപ്പോൾ പോകുന്നതിന് മുൻപുണ്ടായിരുന്ന ഭംഗിയല്ലല്ലോ ഇപ്പോൾ കാണുന്നത്, ഞങ്ങളുടെ ഭംഗി വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ ഭാര്യമാർ അവരുടെ ഇണകൾ അവരോട് തിരിച്ചു പറയും, വല്ലാഹി ലഖദ് ഇസ്ദത്തും ഹുസ്നൻ വജമാലൻ, നിങ്ങളും അതുപോലെ തന്നെയാണ്, പോയി തിരിച്ചു വന്നപ്പോൾ നിങ്ങളുടെ ഈ ഭംഗി അധികരിച്ചിട്ടുണ്ട്. ഇത് എല്ലാ കാലവും അവസാനമില്ലാതെ തുടർന്നുകൊണ്ടിരിക്കും. നോക്കൂ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് തൃപ്തി വരുവോളം നൽകിക്കൊണ്ടിരിക്കുമെന്നാണ്. അത് സ്വർഗത്തിലെ പ്രതിഫലങ്ങളാണ്, അതിനപ്പുറമാണ് അള്ളാഹുവിനെ കാണാനുള്ള അവസരം. സ്വർഗം അത് പ്രതിഫലമാണ്, അതിനപ്പുറമുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ വസിയാദ, അവർക്ക് നാം പരലോകത്ത് നന്മ നൽകും, അതോടൊപ്പം കൂടുതലായി ചിലത് നൽകും. എന്താണ് കൂടുതലായി നൽകുന്നത്? അള്ളാഹുവിനെ കാണാനുള്ള അവസരമാണ്. അപ്പോൾ സഹോദരങ്ങളെ, വറദു അൻ, അള്ളാഹു അവനെ അവർ തൃപ്തിപ്പെടുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്, ഉലായിക ഹിസ്ബുല്ലാഹ്, അവരാകുന്നു അള്ളാഹുവിന്റെ ഹിസ്ബ്, അള്ളാഹുവിന്റെ പാർട്ടിക്കാർ അവരാണ്, അള്ളാഹുവിന്റെ കക്ഷി അവരാണ്. അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ, അറിയുക, അള്ളാഹുവിന്റെ കക്ഷി അവരാകുന്നു വിജയികളായി തീരുന്നവർ. ഈ ആയത്ത് അദ്ദേഹം ഇവിടെ നൽകിയിരിക്കുന്നത് അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ശത്രുത പുലർത്തുന്നവർ അവരുമായി സ്നേഹബന്ധം വെച്ചു പുലർത്തരുത് എന്ന കാര്യം വിവരിക്കുന്നതിനാണ്. അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ശത്രുത വെച്ചു പുലർത്തുക എന്ന് പറയുന്നത് പല രൂപത്തിലുണ്ട്. ഏറ്റവും വലിയ ശത്രു ആരാണ്? അള്ളാഹുവിന്റെ അവന്റെ റസൂലിന്റെ ഷൈത്താനാണ്, ഇബ്ലീസ്, പിശാചാണ്. അവനോടൊരു മുഅ്മിനിന് സ്നേഹമുണ്ടാകുക എന്നത് ഒരിക്കലും ചിന്തിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. രണ്ടാമത്, പിശാചിനെ പിൻപറ്റുന്ന ഏതൊരാളും അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ശത്രുത വെച്ചു പുലർത്തുന്നവരാണ്. പക്ഷേ അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമെന്ന് മാത്രം. ഏറ്റവും വലിയ ശത്രുത, ഏറ്റവും വലിയ നിഷേധം അള്ളാഹുവിനെ നിഷേധിക്കലാണ്, അവനിൽ പങ്കുചേർക്കലാണ്, ശിർക്ക് ചെയ്യലാണ്, കുഫർ ചെയ്യലാണ്. അതാണ് ഏറ്റവും ഗുരുതരമായ ധിക്കാരം. ആ ധിക്കാരം വെച്ചു പുലർത്തുന്നവർ, അവരുമായി ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് ഹൃദയബന്ധം ഉണ്ടാകുക എന്നത് പാടില്ല. കാരണം ഇസ്ലാം അതിന്റെ അടിത്തറകളിൽ പെട്ടതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിലുള്ള സ്നേഹം. അള്ളാഹുവിനെ നിഷേധിക്കുന്ന ഒരാളെ സ്നേഹിക്കുക എന്നത് അതിന് വിരുദ്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ. മൂന്ന് കാര്യങ്ങൾ അതൊരാളിൽ ഉണ്ടായാൽ വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം അവൻ ആസ്വദിച്ചിട്ടുണ്ട്. ഈമാനൊരു മധുരമുണ്ട്, ഇത് വരേണ്ടതല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ദിക്റുകളെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ലാ തസാലു ലിസാനുക റത്ബൻ അൻ ദിക്റില്ലാ, നിന്റെ നാവ് എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ കൊണ്ട് നീ നനയ്ക്കണമെന്നാണ്. ഈമാൻ വരേണ്ടതല്ല. ആളുകളോട് കരുണയില്ലാത്ത, പരലോകത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഹൃദയം വേദനിക്കാത്ത, സ്വർഗത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അതിനോട് താല്പര്യം തോന്നാത്ത, ചലിക്കാത്ത, അനക്കമില്ലാത്ത ഒരു ഹൃദയം ഈമാനുള്ള ഹൃദയമല്ല, മറിച്ച് ഹൃദയത്തിന് നനവുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൂന്ന് കാര്യം ഒരാളിൽ ഉണ്ടായാൽ വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം അവൻ ആസ്വദിച്ചിരിക്കുന്നു. എന്താണ് ഈ മൂന്ന് കാര്യങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമ, അള്ളാഹുവും അവന്റെ റസൂലും അവർക്ക് പുറമെയുള്ള മറ്റെന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനേക്കാളെല്ലാം അവന് പ്രിയങ്കരമായി തീരുക എന്നതാണ്. അള്ളാഹുവിന്റെ റസൂലും ഏതൊരു കാര്യത്തെക്കാളും അവന് പ്രിയങ്കരമായി തീരലാണ്. അവരോടാണ് അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാകുന്നത്. നമ്മുടെ ഹൃദയത്തിലേക്ക് നാം സ്വയം ചോദിക്കുകയും തിരിഞ്ഞു നോക്കുകയും ചെയ്യേണ്ട കാര്യമാണിത്. ഇത് പറയാൻ വളരെ എളുപ്പമാണ്. അൽഹസനുൽ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ലഖദ് ഇദ്ദഅ ഖൗമും മഹബ്ബത അല്ലാഹ്, ഒരു കൂട്ടം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അവർ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ്, റസൂലിനെ സ്നേഹിക്കുന്നവരാണ്. ഫബ്തലാഹുമുല്ലാഹു ബിആയ, അപ്പോൾ അള്ളാഹു അവരെ ഒരു ആയത്ത് കൊണ്ട് പരീക്ഷിച്ചു. ഏതാണ് ആ ആയത്ത്? ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുംല്ലാഹ്. അള്ളാഹുവിന്റെ റസൂലെ പറയുക, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുക. സ്നേഹമുണ്ട് എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് മുഫസ്സിരീങ്ങൾ പറഞ്ഞു, ലൈസ ശാൻ അൻ തുഹിബ് വലാകിൻ അൻ തുഹബ്, നീ ഒരാളെ അങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലല്ല കാര്യം, മറിച്ച് നിന്നെ അയാൾ സ്നേഹിക്കുന്നുണ്ടോ എന്നതാണ് കാര്യം. ഭാര്യ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കേൾ, ഭാര്യക്ക് നിന്നോട് സ്നേഹമുണ്ടാകണം, അപ്പോഴാണ് അതിന് ഫലമുണ്ടാകുന്നത്. അള്ളാഹുവിനെ നീ സ്നേഹിക്കുന്നു എന്ന് വാദിക്കുന്നതിലല്ല കാര്യം, അള്ളാഹു നിന്നെ സ്നേഹിക്കണം. സ്നേഹിക്കണമെങ്കിൽ എന്താണ് വഴി? ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുംല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്, അള്ളാഹുവും അവന്റെ റസൂലും അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരായി തീരണം. നിന്റെ ജീവിതത്തിലേക്ക് നീ നോക്കിയാൽ നിനക്ക് അതിനുള്ള ഉത്തരം ലഭിക്കും. അള്ളാഹുവിന്റെ കൽപ്പനകൾ നിനക്ക് പ്രിയങ്കരമാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിധിവിലക്കുകൾ നീ ജീവിതത്തിൽ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്ന് പരിശോധിച്ചാൽ നിനക്കത് ബോധ്യപ്പെടും അല്ലെ. സ്നേഹമുണ്ട് എങ്കിൽ ഒരു കാര്യവും പ്രയാസമുള്ളതല്ല. സ്നേഹമുണ്ട് എങ്കിൽ, ഉദാഹരണത്തിന് നിന്നെ വെറുക്കുന്ന ഒരാൾ ഇവിടെ ഇരിക്കുന്ന സന്ദർഭത്തിൽ അയാൾ പറയാൻ, ആ ഗ്ലാസ് ഒന്ന് എടുത്തു തന്നെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നീ തിരിച്ചു പോയി, നീ എന്നെ പോയി എടുത്തു എന്ന് പറയും. രണ്ട് സ്റ്റെപ്പ് അങ്ങോട്ട് വെക്കാനുള്ളൂ. പക്ഷേ നീ ഇഷ്ടപ്പെടാത്ത ഒരാൾ നിന്നോട് അപ്പുറത്ത് പോയ ഗ്ലാസ് ഒന്ന് എടുത്തു തന്നെ എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ നീ വളരെയധികം സ്നേഹിക്കുന്ന ഒരാൾ നിന്നോട് പറയാൻ, നീ വല്ല തിരുവനന്തപുരത്ത് പോയിട്ട് ഈ പേപ്പർ ഒന്ന് ശരിയാക്കി കൊണ്ടുവന്ന, വളരെ നിനക്ക് സ്നേഹമുള്ള ഒരാളാണ് പറയുന്നത് എന്ന് വിചാരിച്ചു. നിനക്കെല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്ന, നിനക്കെല്ലാ സഹായവും ചെയ്തു തരുന്ന ഒരാൾ നിന്നോട് പറയാൻ, തിരുവനന്തപുരത്ത് പോയതൊന്ന് ശരിയാക്കി തന്ന മോനെ എന്ന് പറഞ്ഞാൽ നിനക്ക് ബുദ്ധിമുട്ടാവോ എന്ന് ചോദിച്ചാൽ ആളുകൾ എന്താ പറയാ, ബുദ്ധിമുട്ടോ എനിക്കോ? നിങ്ങൾ പറഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ടാ എനിക്കുള്ളത്? നോക്കൂ, നിങ്ങൾ സ്നേഹം ഒരാളുടെ പ്രവർത്തനങ്ങൾ എളുപ്പമുള്ളതാക്കുന്നത് നോക്കൂ. അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള സ്നേഹം വർദ്ധിക്കുന്നതിനനുസരിച്ച് അവരുടെ കൽപ്പനകൾ എളുപ്പമുള്ളതാകും. അവരുടെ വിലക്ക്, അള്ളാഹു വിലക്കിയ ഒരു കാര്യം അത് ചെയ്യുക എന്നത് അവന് പ്രയാസകരമായി തീരും. ഒന്നാമത്തെ കാര്യം അതാണ്, അള്ളാഹുവും അവന്റെ റസൂലും ഏറ്റവും അവർക്ക് പ്രിയങ്കരമായി തീരുക. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ അൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. അവൻ ഒരാളെ സ്നേഹിക്കുന്നു, ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടിയല്ലാതെ മറ്റൊരു കാര്യത്തിനു വേണ്ടിയുമല്ല അവൻ സ്നേഹിക്കുന്നത്. അവന്റെ പണം പ്രശ്നമല്ല, അവന്റെ അധികാരം പ്രശ്നമല്ല, അവന്റെ സ്ഥാനം പ്രശ്നമല്ല, അവന് നൽകപ്പെട്ടിരിക്കുന്ന പദവി പ്രശ്നമല്ല. ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് അവൻ സ്നേഹിക്കുന്നത്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഒരാൾ അള്ളാഹുവിന് വേണ്ടി ഒരാളെ സ്നേഹിച്ചാൽ അവനെ സന്ദർശിക്കുന്നതോ അവന്റെ വീട്ടിൽ സന്ദർശിക്കാൻ വരുന്നതോ സന്ദർശിക്കാൻ വരാതിരിക്കുന്നതോ ഒന്നും അവന്റെ സ്നേഹത്തിൽ വ്യത്യാസം വരുത്തില്ല. ചില ആളുകൾ പറയും, എനിക്ക് അവനെ അള്ളാഹുവിന്റെ പേരിൽ സ്നേഹം, അങ്ങനെയൊക്കെ പറയും. പക്ഷേ ലേ, കോട്ടയ്ക്കൽ വന്നപ്പോ എന്റെ വീട്ടിൽ നിങ്ങൾ കയറിയില്ലല്ലോ, ഇന്നിവിടെ വന്നിട്ട് നിങ്ങൾ വിളിച്ചില്ലല്ലോ, അയാളെന്താ എന്നെ വിളിക്കാത്തത്, അയാളെന്താ എന്നെ പരിഗണിക്കാത്തത്? അള്ളാഹുവിന്റെ പേരിലുള്ള സ്നേഹമല്ല, നിന്റെ വീട്ടിൽ വരുന്നതിന്റെ വരാത്തതിന്റെ പേരിലുള്ള സ്നേഹം. ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്, അവൻ സ്നേഹിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പേരിൽ മാത്രമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ, അദ്ദേഹം തന്റെ ശിഷ്യനായ മുജാഹിദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് നൽകിയ ഒരു ഉപദേശമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഈ ആയത്തിന്റെ വിശദീകരണത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, യാ മുജാഹിദ്, മുജാഹിദ് റഹിമഹുല്ലാഹ് വലിയ പണ്ഡിതനാണ്, തഫ്സീറിൽ അഗാധമായ അറിവുണ്ടായിരുന്ന വ്യക്തിയാണ്. يا مجاهد احب في الله وابغض في الله. مجاهد ني الله വിന്റെ പേരിൽ സ്നേഹിക്കുക, الله വിന്റെ പേരിൽ വെറുക്കുക. ووالي في الله وعادي في الله, الله വിന്റെ പേരിൽ ബന്ധം സ്ഥാപിക്കുക, الله വിന്റെ പേരിൽ ശത്രുത വെക്കുക. فانما تنال ما عند الله بذلك, അള്ളാഹുവിന്റെ അരികിലുള്ള സ്വർഗമാണ് നീ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഈ പറഞ്ഞ കാര്യം നീ പ്രവർത്തിച്ചാൽ മാത്രമേ നിനക്കത് ലഭിക്കുകയുള്ളൂ. വലൻ യജിദ അബ്ദുൻ ഹലാവത്തൽ ഈമാൻ വ ഇൻ കസ്സറ സലാതഹു വ സിയാമഹു ഹത്താ യകൂന കദാലിക്. നിസ്കാരത്തിലും നോമ്പിലും ഇബാദത്തുകളിലും അവന് മധുരം ആസ്വദിക്കാൻ സാധിക്കണമെങ്കിൽ അവൻ ഈ രൂപത്തിലാകണം. അള്ളാഹുവിനെ പോലെ സ്നേഹിക്കാനും പഠിക്കണം, വേറൊരു കാര്യത്തിന്റെ പേരിൽ സ്നേഹിക്കരുത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, وقد صارت مؤاخاة الناس اليوم او عامتهم في الدنيا. ابن عباس رضي الله عنهما അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പറയുകയാണ്, وقد صارت مؤاخاة الناس اليوم, ഈ കാലഘട്ടത്തിൽ ജനങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് في الدنيا, ദുനിയാവിന്റെ പേരിലാണ്. ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം പറയുന്നത്. സുബ്ഹാനല്ലാഹ്, അക്കാലഘട്ടത്തിൽ. വദാലിക ലാ യുജ്സിഉ അൻ അഹ്ലിഹി ഷൈആ, അങ്ങനെ ദുനിയാവിന്റെ പേരിൽ സ്നേഹിച്ചതുകൊണ്ട് അവന് ദുനിയാവിൽ ഒരു ഉപകാരം ഉണ്ടാവില്ല, പരലോകത്തൊരു ഉപകാരവും ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ പേരിൽ സ്നേഹിക്കുക, അത് നിലനിൽക്കൊള്ളൂ. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായിരിക്കണം, ഒരാൾ ദുനിയാവിന്റെ പേരിൽ, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ എന്തൊന്നിനെ സ്നേഹിച്ചോ അവനുള്ള പരീക്ഷണം അതേ കാര്യത്തിലായിരിക്കും. എന്തൊരു കാര്യത്തെ, അള്ളാഹുവിന്റെ പേരിലല്ലാതെ ഒരാൾ എന്തൊന്നിനെ സ്നേഹിച്ചാലും അവനുള്ള പരീക്ഷണം അതിൽ തന്നെയായിരിക്കും. ഇത്ര ആളുകൾ ഏറ്റവും വലിയ കൂട്ടുകാരായിരുന്നു, അവരിപ്പോൾ ഏറ്റവും വലിയ ശത്രുക്കളാണ്. സമ്പത്തിന്റെ പേരിൽ, അധികാരത്തിന്റെ പേരിൽ, അള്ളാഹുവിന്റെ പേരിൽ സ്നേഹിക്കുക. ഒരാൾ അള്ളാഹുവിനനുസരിച്ചാലും അവന് സ്നേഹമുണ്ട്, അള്ളാഹുവിന്റെ ദീൻ പാലിച്ചാലും അവന് സ്നേഹമുണ്ട്. അവൻ നിന്നെ ഉപദേശിച്ചാലും, നിന്നെ വർത്താൽ പോലും. അതാണ് രണ്ടാമത്തെ കാര്യം, ഒരാൾ അള്ളാഹുവിന്റെ പേരിൽ മാത്രം മറ്റൊരാളെ സ്നേഹിക്കുക. മൂന്നാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅൻ യക്റഹ അൻ യഊദ ഇലൽ കുഫർ كما يكره ان يقذف في النار നരകത്തിൽ പിടിച്ച് അവനെ വലിച്ചിടുക എന്നത് അവന് എത്ര വെറുപ്പുള്ള കാര്യമാണോ അതിനേക്കാൾ അവന് വെറുപ്പുണ്ടാകണം അള്ളാഹുവിനെ നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് അവൻ പോവുക എന്നത്. കുഫറിൽ അവൻ അകപ്പെട്ടു പോകുമോ എന്നത്, തീയിൽ കൊണ്ടുപോയി അവനെ ഇടുക എന്നതിനേക്കാൾ അവന് വേദനയുണ്ടാക്കണം. ഞാനെങ്ങാനും മുസ്ലിമായിട്ടല്ലാതെ മരിച്ചു പോകുമോ എന്ന ചിന്ത അവന്റെ ഹൃദയത്തെ കിടുകിട ഉറപ്പിക്കണം. അങ്ങനെ ചിന്തിച്ചു പോവുക എന്നുള്ളത് തന്നെ, ഇസ്ലാമിലല്ലാതെ ഞാൻ മരിച്ചു പോകുമോ എന്ന പേടി. പേടിക്കേണ്ട കാര്യങ്ങൾ, വളരെ പേടിക്കേണ്ട ഒരു വിഷയമാണ്. ഇസ്ലാമിലല്ലാതെ, അള്ളാഹുവിന്റെ ദീനിലല്ലാതെ, മുസ്ലിമായിട്ടല്ലാതെ ഞാനെങ്ങാനും മരിച്ചു പോകുമോ എന്ന പേടി എന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് ആ പേടി ഉണ്ടാകേണ്ടത്? കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാർ. ഇപ്പോൾ ഒരാൾ നിന്റെ കയ്യിൽ കൊണ്ടുവന്ന് ഒരു തീക്കൊള്ളി കൊണ്ടുപോയി കയ്യിൽ വെച്ചാൽ, നിനക്ക് തീ കൊളുത്തിയാൽ എങ്ങനെ നിന്നെ അത് പേടിപ്പിക്കുന്നുണ്ടോ, നീ അഗ്നിയിൽ കിടന്നിങ്ങനെ കരിഞ്ഞു പോകുന്നത് നീ എങ്ങനെ പേടിക്കുന്നുണ്ടോ, അതുപോലെ നീ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക എന്നതിനെ പേടിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിന്റെ മാധുര്യമായി എടുത്തു പറഞ്ഞ കാര്യം അള്ളാഹുവിന്റെ പേരിലുള്ള സ്നേഹമാണ്. അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർ, അള്ളാഹുവിനെ നിഷേധിക്കുന്നവർ, അവരോട് സ്നേഹമുണ്ടാകുക, ആത്മബന്ധമുണ്ടാകുക എന്നത് ഒരു മുഅ്മിനിന് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല, ആലോചിച്ചാൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല. അതുപോലെ തന്നെ അള്ളാഹുവിനെ നിഷേധിക്കുക എന്നത് ഒരാളോട് അനിഷ്ടമുണ്ടാകാൻ കാരണമാകും. എന്നതുപോലെ തന്നെ ബിദ്അത്തുകൾ, അള്ളാഹുവിന്റെ ദീനിൽ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നത് ഒരാളോട് വെറുപ്പുണ്ടാകാനുള്ള കാരണങ്ങളിൽ പെട്ടതാണ്. ഒരിക്കൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിന്റെ അരികിൽ രണ്ടാളുകൾ വന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ ഇറാഖിൽ നിന്നാണ് വരുന്നത്, അവിടെ ഇപ്പോൾ പുതിയ ഒരു വിഭാഗം ആളുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അവരുടെ പ്രത്യേകത എന്താണ്? അവർ നിസ്കാരത്തിൽ, ഖുർആൻ പാരായണത്തിൽ അങ്ങേയറ്റം ശ്രദ്ധ വെച്ചു പുലർത്തുന്നവരാണ്. അവരുടെ നിസ്കാരം അത്ര ശ്രദ്ധയുള്ളതാണ്, ഖുർആൻ പാരായണം അത്രയധികമുണ്ട്. എവിടെയാണോ ഇൽമ് കണ്ടെത്താൻ സാധിക്കുന്ന, ദീൻ പഠിക്കാൻ കിട്ടുന്ന സദസ്സുകളിലെല്ലാം അവർ പോയി പഠിക്കുന്നുണ്ട്. പക്ഷെ അവർ പറയുന്നു, അന്നൽ അംറ ഉനുഫ്, കാര്യങ്ങൾ അപ്പപ്പോൾ സംഭവിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യവും മുൻപ് അറിഞ്ഞിട്ടില്ല. നാളെ നടക്കാൻ പോകുന്ന കാര്യം, ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യം അള്ളാഹുവിന് അറിയുകയില്ല എന്നാണ് അവർ വാദിക്കുന്നത്. ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ട ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തെ കാര്യം എന്താണ്? വ അൻ തുഅ്മിന ബിൽ ഖദർ ഖൈരിഹി വ ശർരിഹി, ഖദറിൽ വിശ്വസിക്കുക എന്നതാണ്, അതിന്റെ നന്മയിൽ തിന്മയിൽ വിശ്വസിക്കുക എന്നതാണ്. അവരതിൽ വിശ്വസിക്കുന്നില്ല, പക്ഷെ വലിയ നിസ്കാരവും ഇബാദത്തുകളും ഉള്ളവരാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, അവരോട് നിങ്ങൾ പറയുക, ഇബ്നു ഉമർ അവരിൽ നിന്ന് ബരിയാണ്, അവരുമായി ഇബ്നു ഉമറിന് ബന്ധമില്ല. അവരുമായി ഇബ്നു ഉമർ, വലിയ നിസ്കാരമുണ്ട്, വലിയ ഇബാദത്തുണ്ട്, നിസ്കാര ഇബാദത്തൊക്കെ ഉണ്ടല്ലോ, നല്ല നിസ്കരിക്കുന്ന ആൾക്കാരല്ല, ഖുർആനൊക്കെ ഓതുന്ന ആൾക്കാരല്ലേ, കുഴപ്പമില്ല എന്നാണോ പറഞ്ഞത്? അല്ല. അലിമുഹും അൻ ഇബ്നു ഉമർ ബരീഉം മിൻഹും, ഇബ്നു ഉമർ അവരിൽ നിന്ന് ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു എന്ന് അവരോട് പറഞ്ഞുകൊള്ളുക. അവർ 1000 നിസ്കരിച്ചാലും, ധാരാളം സദഖകൾ കൊടുത്താലും, അള്ളാഹുവിന്റെ ഖദറിൽ അവർ വിശ്വസിക്കുന്നത് വരെ അതൊന്നും അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്നതല്ല. നോക്കൂ നിങ്ങൾ, അപ്പോൾ ബിദ്അത്തുകാർ, അതുകൊണ്ടാണ് സലഫുകളിൽ ചിലർ പറഞ്ഞത്, മൻ മഷാ ഇലാ സാഹിബി ബിദ്അത്തിൻ ഫഖദ് മഷാ ഇലാ ഹദ്മിൽ ഇസ്ലാം, ആരെങ്കിലും ബിദ്അത്തുകാർ അവരുടെ അരികിലേക്ക് നടന്നുപോയാൽ, അവരെ സഹായിച്ചാൽ, അവരോടൊപ്പം കൂടിയിരുന്നാൽ അവൻ ഇസ്ലാമിന്റെ തകർച്ചയ്ക്കാണ് വഴിയൊരുക്കുന്നത്. ഉദാഹരണത്തിന്, നാട്ടിൽ ഒരു ഖാദിയാനി വന്നു, ഒരുത്തൻ പുതുതായി പ്രത്യക്ഷപ്പെട്ടു, അവനാകെ ഒരുത്തൻ മാത്രമേ ഉള്ളൂ. അപ്പോ ആ നിങ്ങൾ പറയുന്നു കേൾക്കട്ടെ, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അവനെ വിളിച്ചുകൊണ്ടുവ, അവനോട് വർത്തമാനം പറഞ്ഞിരിക്കുക, അവന് സലാം പറയുക, അവനടുത്തിരുത്ത പാടില്ല. അള്ളാഹുവിന്റെ ദീനിനെയാണ് നിങ്ങൾ അതിലൂടെ തകർക്കുന്നത്. ഇതുകൊണ്ട് ബിദഅത്തുകാർ അവരുടെ അരികിലേക്ക് നടന്നുപോയവൻ അവൻ ഇസ്ലാമിനെ തകർക്കാനാണ് നടക്കുന്നത് എന്ന് സലഫുകളിൽ അനേകം പേർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഹറാമുകൾ ജീവിതത്തിൽ പരസ്യമായി പ്രവർത്തിക്കുന്നവർ, അവരോട് ആ ഹറാമുകൾ പ്രവർത്തിക്കുന്നതിന്റെ പേരിൽ മനസ്സിൽ അനിഷ്ടമുണ്ടായിരിക്കണം. അവരോട് അടുത്ത ബന്ധം വെച്ചു പുലർത്തുക എന്നത് ആ ഹറാമുകൾ നിന്നിലേക്ക് കൂടി പകരാനുള്ള കാരണങ്ങളിലൊന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഉ അലാ ദീനി ഖലീലി ഫലിയൻദുർ അഹദുക്കും മൻ യുഖാലിൽ. ഓരോ മനുഷ്യനും അവന്റെ കൂട്ടുകാരന്റെ മതത്തിലാണ്. അതുകൊണ്ട് തന്നെ അറബികളിൽ ചില കവിതയായി പറഞ്ഞു, അല്ലെ, നിങ്ങൾ ഒരാളുടെ ദീനിനെ കുറിച്ച് ചോദിക്കേണ്ടല്ലോ, അവന്റെ മതം ഏതാണെന്ന് ചോദിക്കേണ്ട, കൂട്ടുകാരന്റെ മതം ഏതാണെന്ന് ചോദിച്ചാൽ മതി. കല്യാണം ആലോചിക്കാൻ പോയാൽ അല്ലേ, ചെക്കനെ കുറിച്ച് അന്വേഷിക്കുന്നതിന് ചെക്കന്റെ കൂട്ടുകാരാരാന്ന് അന്വേഷിച്ചാൽ മതി, അവന്റെ നിലവാരം മനസ്സിലാകും. അൽമർഉ അലാ ദീനി ഖലീലി, ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ മതത്തിലാണ്. ഫലിയൻദുർ അഹദുക്കും മൻ യുഖാലിൽ, ആരുമായാണ് അവൻ ബന്ധമുണ്ടാക്കുന്നത്, ആരുമായാണ് അവൻ ബന്ധമുണ്ടാക്കുന്നത് എന്ന കാര്യം അവൻ നോക്കട്ടെ. അപ്പോൾ സഹോദരങ്ങളെ, ഈ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളിൽ പെട്ടതാണ്. ഈ വിഷയത്തിൽ പറയാവുന്ന ചരിത്രത്തിൽ അത്ഭുതകരമായ സംഭവങ്ങളിൽ ഒന്നാണ് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. അദ്ദേഹം മുസ്ലിമായി. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മുസ്ലിമായി. അദ്ദേഹം മുസ്ലിമായപ്പോൾ അദ്ദേഹത്തിന്റെ ഉമ്മ ഒരു ശബദം ചെയ്തു. അവർ പറഞ്ഞു, അന്നഹ ലാ തുകല്ലിമുഹു അബദൻ ഹത്ത യക്ഫുറ ബിദീനിഹ്. സഅദ്, നീ ഇസ്ലാം ഉപേക്ഷിക്കുന്നത് വരെ ഞാൻ നീയുമായി സംസാരിക്കുന്നതല്ല. അവർ പറഞ്ഞു, സഅംത അന്നല്ലാഹ ഔസാക ബിവാലിദൈക. സഅദ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹത്തിന്റെ ഉമ്മ പറഞ്ഞു, നിന്റെ ഖുർആനിൽ അള്ളാഹു നിന്നോട് മാതാപിതാക്കളെ പരിഗണിക്കണം, അവരെ ശ്രദ്ധിക്കണമെന്ന് കൽപ്പിച്ചിട്ടുണ്ട് എന്നാണല്ലോ നീ പറയാറുള്ളത്. വഅന ഉമ്മുക വഅന അമുറുക ബിഹാദ. ഞാൻ നിന്റെ ഉമ്മയാണ്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു നീ ഇസ്ലാം ഉപേക്ഷിക്കണം. വലതദഅന്ന ദീനക ഹാദ. നീ നിന്റെ ഈ ദീൻ, പുതിയ ഈ മതം, അത് ഒഴിവാക്കി വരണം. നീ അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ, മരിക്കുന്നതുവരെ ഞാൻ ഇനി ഭക്ഷണം കഴിക്കുകയില്ല, മരിക്കുന്നതുവരെ ഞാൻ ഇനി വെള്ളം കുടിക്കുകയില്ല. അങ്ങനെ ഞാനിവിടെ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ മരിച്ചു വീഴുന്നതുവരെ ഞാൻ ഇങ്ങനെ നിൽക്കുമെന്ന ശബദമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ അവസാനിപ്പിക്കണമെങ്കിൽ നീ ഇസ്ലാം ഉപേക്ഷിച്ച് തിരിച്ചു വരണം. ഇല്ല, നീ ഇസ്ലാം ഉപേക്ഷിക്കാൻ തയ്യാറല്ല എങ്കിൽ, ഞാൻ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ മരിച്ചുപോയാൽ, ഫതുഅയ്യറു ബി, എന്റെ മരണശേഷം ആളുകൾ നിന്നെ ആക്ഷേപിക്കാൻ തുടങ്ങും. അവർ നിന്നെ വിളിക്കും, യാ ഖാതില ഉമ്മേ, സ്വന്തം ഉമ്മയെ കൊന്നവനാണ് നീ എന്ന പേരിൽ നീ നാളെ അറിയപ്പെടും. ഒന്നല്ലെങ്കിൽ ഇസ്ലാം ഉപേക്ഷിക്കണം. സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ലാ തഫ്അലി യാ ഉമ്മ, എന്റെ പൊന്നുമ്മ, നിങ്ങൾ ഈ പറയുന്നതൊന്നും ചെയ്യാൻ പാടില്ല. ഫഇന്നി ലാ അദഉ ദീനി ഹാദാ ലിശൈഇൻ, ഞാൻ ഇസ്ലാം എന്റെ ദീൻ എന്തു വന്നാലും ഉപേക്ഷിക്കുന്നതല്ല. അങ്ങനെ അവർ മൂന്ന് ദിവസം ഭക്ഷണം കഴിക്കാതെ കഴിച്ചുകൂട്ടിയെന്നാണ്, വെള്ളം കുടിക്കാതെ മൂന്ന് ദിവസം കഴിച്ചുകൂട്ടിയെന്നാണ്. അവസാനം ക്ഷീണം ബാധിച്ച് അവർ ബോധം കെട്ടുവീണു. അവരുടെ മക്കളിൽപ്പെട്ട ഉമാറ എന്നു പേരുള്ള സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ മുഖത്ത് വെള്ളം കുടഞ്ഞ് അവരെ എഴുന്നേൽപ്പിച്ചു. ബോധം വന്നപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു വീണ്ടും പറഞ്ഞു, യാ ഉമ്മ, എന്റെ ഉമ്മ, എനിക്ക് നിങ്ങളോട് വീണ്ടും വീണ്ടും പറയാനുള്ളത്, വല്ലാഹി ലൗ കാനത് ലക്കി മിഅത്തു നഫ്സ് ഫഖറജത് നഫ്സൻ നഫ്സൻ, ഉമ്മ നിങ്ങൾക്ക് 100 ജീവൻ നൽകപ്പെട്ടിരുന്നു എന്ന് വിചാരിക്കുക, അതിൽ ഓരോന്നും ഒന്നിനു പിറകെ ഒന്നായി നിങ്ങളിൽ നിന്ന് പിരിഞ്ഞുപോയാലും, ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പ്രയാസങ്ങൾ അങ്ങേയറ്റം സഹിച്ച് നിങ്ങളുടെ ഓരോ അവസ്ഥയിലും നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയാലും, അങ്ങനെ നിങ്ങൾ 100 തവണ മരിക്കുന്നത് മുന്നിൽ കണ്ടാലും ഈ ദീൻ ഞാൻ ഉപേക്ഷിക്കുകയില്ല. അതുകൊണ്ട് ഉമ്മ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഉമ്മാക്ക് വേണമെങ്കിൽ ഭക്ഷണം കഴിച്ചോളൂ, വേണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കണ്ട, ഞാൻ ഈ ദീൻ ഉപേക്ഷിക്കുകയില്ല. അവസാനം സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉറച്ച തീരുമാനം കണ്ടപ്പോൾ ഉമ്മ അവരുടെ ശബ്ദം മാറ്റി അവസാനിപ്പിച്ചു. അദ്ദേഹത്തിന്റെ കാര്യത്തിലാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവതരിപ്പിച്ചത്, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്ന, തന്റെ മാതാപിതാക്കളോട് നന്മയിൽ വർത്തിക്കാൻ അല്ലാഹു ഇദാ മനുഷ്യരോട് കൽപ്പിച്ചിരിക്കുന്നു. വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽം ഫലാ തുതിഉഹുമ, എന്നാൽ അല്ലാഹുവിൽ പങ്കുചേർക്കാൻ അവർ നിങ്ങളോട് കൽപ്പിച്ചാൽ ഫലാ തുതിഉഹുമ, നിങ്ങൾ അവരെ അനുസരിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ താഅത ലിമഖ്ലൂഖിൻ ഫി മഅസിയത്തിൽ ഖാലിഖ്, സൃഷ്ടാവായ അല്ലാഹുവിനെ ധിക്കരിക്കുന്ന കാര്യത്തിൽ ഒരു സൃഷ്ടിക്കും അനുസരണം ഉണ്ടാകുന്നതല്ല. സഹോദരങ്ങളെ, അവസാനമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പേരിൽ സ്നേഹിക്കുക, അവന്റെ പേര് വെറുക്കുക എന്ന്. അല്ലാഹുവിന്റെ പേരിൽ ഒരാളെ വെറുക്കുന്നു എന്നതിന്റെ അർത്ഥം അല്ലാഹു കൽപ്പിച്ചതിന് വിരുദ്ധമായി അവരോട് നീ അനീതി ചെയ്യാമെന്നല്ല. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാഹുവിനെ നിഷേധിക്കുന്ന, ഖുർആനിനെ തള്ളിപ്പറയുന്ന, ബഹുദൈവാരാധനയിൽ അകപ്പെട്ടിരിക്കുന്ന ആളുകൾ അവരുമായി സ്നേഹബന്ധം പുലർത്താൻ പാടില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം അവരുമായി മോശമായി പെരുമാറണമെന്നല്ല, മറിച്ച് അവരോട് നല്ല രൂപത്തിൽ വർത്തിക്കുക എന്നത് അല്ലാഹു നമ്മോട് കൽപ്പിച്ച കാര്യമാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല മുശ്രിക്കീങ്ങൾ അവരുടെ കാര്യത്തിൽ പറഞ്ഞത് എന്താണ്? لا ينهاكم الله عن الذين لم يقاتلوكم ولم يقاتلوكم في الدين ولم يخرجوكم من دياركم ان تبروهم وتقسطوا اليهم ان الله يحب المقسطين. നിങ്ങളുടെ ദീനിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത ആളുകൾ, നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാത്തവർ, അവരോട് നന്മ ചെയ്യുക എന്നത്, ആലോചിക്കണം, അവരോട് നന്മ ചെയ്യുക എന്നത്, അവരോട് നീതിയിൽ വർത്തിക്കുക എന്നത് അല്ലാഹു നിങ്ങളെ വിലക്കുന്നില്ല, അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് അല്ലാഹു പറയുന്നില്ല, മറിച്ച് അവരോട് നിങ്ങൾ നന്മയിൽ വർത്തിക്കണം. എന്തിനധികം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതുവരെ അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവർക്ക് ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, അതുപോലെ തന്നെ അവർക്ക് ദുനിയാവിയായ നേട്ടങ്ങൾ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. സഹാബികളിൽ ചിലർ പ്രാർത്ഥിച്ചിട്ടുണ്ട്, സമ്പത്തോ മക്കളോ അധികരിക്കുന്നതിനു വേണ്ടി അവരിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ടാൽ അവർക്ക് കൊണ്ട് പ്രാർത്ഥിക്കാം, അവർക്ക് രോഗമായാൽ അവരെ സന്ദർശിക്കാം, അവർക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നിങ്ങൾ കേട്ടിട്ടുള്ളതുപോലെ അയൽവാസി പട്ടിണി കിടക്കുന്ന സന്ദർഭത്തിൽ വയറു നിറച്ചുണ്ടെന്നവൻ മുഅ്മിനല്ല. അവരോട് നല്ല രൂപത്തിൽ വർത്തിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിച്ച കാര്യമാണ്. ഒരു ഇസ്ലാമിക രാജ്യത്താണ് നിങ്ങൾ ജീവിക്കുന്നത് എന്ന് വിചാരിക്കുക, ഇസ്ലാമിക രാജ്യത്താണ് ഒരാൾ ജീവിക്കുന്നത് എന്ന് വിചാരിക്കുക എങ്കിൽ ആ നാട്ടിൽ മുസ്ലിമീങ്ങളുമായി കരാറിലേർപ്പെട്ട് ജീവിക്കുന്ന ഒരു അമുസ്ലിമായ ഒരാളുണ്ട് എങ്കിൽ, മുസ്ലിമല്ലാത്ത മുശ്രിക്കായ കാഫറായ ഒരാളുണ്ട് എങ്കിൽ, അവരെ വധിക്കുക എന്നത് വളരെ ഗുരുതരമായ തിന്മകളിൽ ഒന്നായെന്ന് വിശ്വാസം എണ്ണിയിട്ടുള്ളത്. അവിടുന്ന് പറഞ്ഞു, മൻ ഖതല മുആഹദൻ ലം യരിഹ് റായിഹത്തൽ ജന്ന. കരാറിലേർപ്പെട്ട ഒരു മുശ്രിക്ക്, ഒരു കാഫിർ, അവനെ ഒരാൾ വധിച്ചാൽ സ്വർഗത്തിന്റെ സുഗന്ധം ഒന്ന് ആസ്വദിക്കാൻ കഴിയില്ല. وَإِنَّ رِيحَهَا تُوجَدُ مِن مَّسِيرَةِ 40 عَامًا. 40 വർഷം വഴിദൂരം അകലേക്ക് വീശിയടിക്കുന്നതാണ് സ്വർഗത്തിന്റെ സുഗന്ധം. അത്ര ഗുരുതരമായ തിന്മയാണെന്ത്? ഒരു മുശ്രിക്കായ ഒരാൾ, കരാറിലേർപ്പെട്ട ഒരാൾ അവരെ വധിക്കുക അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുക എന്നത്. എന്തിനധികം ഇസ്ലാമിക രാജ്യത്ത് ഒരു മുസ്ലിം ജീവിക്കുന്ന വേളയിൽ അവനുമായി കരാറിലേർപ്പെട്ട്, ഇസ്ലാമിക രാജ്യവുമായി കരാറിലേർപ്പെട്ട്, ഉദാഹരണത്തിന് ഈ കാലഘട്ടത്തിലാണെങ്കിൽ ഒരു മുസ്ലിം രാജ്യത്തേക്ക് ഒരാൾ വിസ എടുത്തു വന്നാൽ അത് കരാറിലേർപ്പെടലാണ്. ആ വ്യക്തിയെ പുറമേ നിന്നുള്ള രാജ്യത്ത് നിന്ന് ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നു, അവന്റെ ജീവൻ ഹനിക്കാൻ വന്നു, അവന്റെ സമ്പത്ത് ഹനിക്കാൻ വേണ്ടി വന്നു, അവനെ സംരക്ഷിക്കുക എന്നത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. അതിനുവേണ്ടി ജീവൻ നൽകിയാൽ അള്ളാഹുവിന്റെ അരികിൽ പ്രതിഫലമുണ്ട്. ആലോചിച്ചു നോക്കണം, ഒരു ഇസ്ലാമിക രാജ്യത്തിൽ കരാറിലേർപ്പെട്ട് ജീവിക്കുന്ന മുസ്ലിം അല്ലാത്ത ഒരാൾ അയാളുടെ ജീവൻ ഹനിക്കുന്നതിനു വേണ്ടി മറ്റൊരാൾ വന്നാൽ അവനെ സംരക്ഷിക്കുക എന്നത് മുസ്ലിമിന്റെ ബാധ്യതയാണ്. അതിനുവേണ്ടി സ്വന്തം ജീവൻ നൽകേണ്ടി വന്നാൽ അതിനൊന്ന് പ്രതിഫലമുണ്ട്. അല്ലാഹു പറഞ്ഞതുപോലെ, യാ അയ്യുഹല്ലദീന ആമനൂ ഔഫൂ ബിൽ ഉഖൂദ്, മുഅ്മിനീങ്ങളെ നിങ്ങൾ കരാറുകൾ പാലിക്കണം. കരാർ പാലനത്തിന്റെ ഭാഗമാണത്. അതുപോലെ തന്നെ ഒരു അനിസ്ലാമിക നാട്ടിൽ ജീവിക്കാൻ, അവിടെയാണ് ഒരാൾ താമസിക്കുന്നത് എങ്കിലും അവിടെയുള്ള അമുസ്ലിമീങ്ങൾ, മുശ്രിക്കീങ്ങൾ, അവർ കരാറിലേർപ്പെട്ടവരെ ചില ആളുകൾ ചോദിക്കുന്നത് ഇത് ഏത് കരാറാണ്, നമ്മൾ ആരോട്ട് കരാർ ചെയ്തിട്ടില്ലല്ലോ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. ഇസ്ലാമിക രാജ്യങ്ങളുമായി കരാറിലേർപ്പെട്ട് നിലകൊള്ളുന്ന എല്ലാ രാജ്യങ്ങളും അവിടെ ജീവിക്കുന്ന അമുസ്ലിമീങ്ങളും മുസ്ലിമീങ്ങളുമായി കരാറുള്ളവരാണ്. ഉദാഹരണത്തിന് ഇന്ത്യ. ഇന്ത്യ എന്ന രാജ്യം മുസ്ലിം രാജ്യങ്ങളുമായി കരാറുകളുള്ള രാജ്യങ്ങളാണ്. മുസ്ലിമീങ്ങളുമായുള്ള കരാർ നമ്മളെല്ലാവരുമായുള്ള കരാറാണ്. ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ അവർ കരാറിലേർപ്പെട്ട് ജീവിക്കുക, ഉള്ളതുകൊണ്ടാണ് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനത്തിൽ ജീവിക്കുന്നത്. ഈ കരാർ പാലിക്കുക എന്നത്, അവരെ വഞ്ചിക്കാതിരിക്കുക എന്നത്, അവരെ ഉപദ്രവിക്കുക എന്നത് മുസ്ലിമിനെ യോജിച്ചതല്ല, അവന് പാടില്ലാത്ത കാര്യമാണ്. കരാർ ലംഘനം എന്നത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത കാര്യങ്ങളിലൊന്നാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്താനുള്ള കാര്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്ന, അവന്റെ മാർഗത്തിൽ വെറുക്കുന്ന, അല്ലാഹുവിന്റെ ഈമാൻ അവന്റെ പക്കൽ നിന്നുള്ള ഈമാൻ ഹൃദയത്തിൽ പ്രവേശിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലമു ബിസ്സവാബ്. വസല്ലല്ലാഹു വസല്ലം വബാരക അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി.